Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
சர்வம் கண்டிதம் பிரம்மா தஜ்ஜலானிதி சாந்தோபாசீதா அத கலு கர்த்துமயஹ புருஷோ யதா க்ருதிரஸ்மின் லோகே புருஷோ பவதி ததா இதஹ ப்ரேத்ய பவதி சக்ரதம் குருவீதா மனோமய பிராணசரீரோ பாரூப சத்ய சங்கல்ப ஆகாசாத்மா சர்வ கர்மா சர்வ காம சர்வ கந்த சர்வரச சர்வ இதம் அப்யாத்தோ அவாக்கியநாதர. கழிஞ்ச மந்திரத்தில் பிறகு கரத்தும் குருவீதா, கரத்தும் பஷதானர்த்தம் பிறந்த நிச்சயம், கர்த்தவன் யாகம் என்று அர்த்தமுண்டோ இவ்வளோ அர்த்தம் நிச்சயம். ஆ நிச்சயம் எந்தினு வேண்டி? சாந்த உபாசீத, சாந்தமாய் உபாசிக்கணும். அதன் வேண்டி வக்ரத்துவம் எங்கேயிருக்கணும்? அதன் வேண்டியான இவ்வளோ பண்ணது. மனோமய பிராணசரீர பாரூப சத்யசங்கல்ப சத்ய விததா சங்கல்ப எஸ்ய சுயம் சத்யசங்கல்ப. இங்கே பிரம்மத்தை தியானிக்கணும். சத்தியசங்கல்பன் ஆரானோ, சத்தியமாய சங்கல்பங்களோடு கூடியவன், அங்கே தியானிக்கின்றதுண்டு. ஜீவன், ஜீவன் சங்கல்பங்களுண்டு. ஜீவன் சங்கல்பங்கள் ஒன்றும் சத்தியமாக சத்தியசங்கல்பம் என்று பறையும்போது சங்கல்பம் அதுபோல சம்பவிக்கணும், ஃபலம் அதுபோல உண்டாகணும். ஜீவன் வர்த்த சங்கல்பத்தோடு கூடியவனான், அதுகொண்ட் பரையின் ஆ சத்யசங்கல்பனாய் தியானிக்கணும். பிரம்மம் சத்யசங்கல்பனானோ, யதா சம்சாரி அநேகாந்திக ஃபலாது விசதீகரிக்கணும். சங்கல்ப ஈஸ்வரஸ்ய, ஈஸ்வரன் சங்கல்பம், சிருஷ்டிஸ்ததி சம்ஹாரங்களை குறிச்சுள்ள சங்கல்பம், ஜீவன் கர்மங்களை குறிச்சுள்ள சங்கல்பம், அதனால ஈஸ்வரீய நியமம் என்று பரையுது. அதான் ஈஸ்வரன் சங்கல்பம். அதனுசரிச்சான பிரபஞ்சம் உண்டாயி நிலநிந்து நசிக்கிறது. சிருஷ்டியும் ஸ்திதியும் குறித்து பரஞ்சு நோக்கி மனசிலாகும். பட்சே நாசத்தை ചുറിവ് നമുക്ക് സത്യസങ്കല്പം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കാരണം ജീവൻ ഇഷ്ടപ്പെടാത്തതിന് നാശം. സൃഷ്ടിസ്ഥിതി ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ച് ഇഷ്ടവിയോഗ രൂപത്തിലുള്ള നാശം അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ തനിക്കിഷ്ടപ്പെടാത്തത് അതെങ്ങനെ ഈശ്വരന്റെ സങ്കല്പമാകും? ഈ നാശങ്ങളെല്ലാം എങ്ങനെ സംഭവിക്കും? നാശത്തെ താൻ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല, പക്ഷെ അത് ഇഷ്ടവിയോഗ രൂപത്തിലാകുമ്പോഴാണ് അതിനോട് അതിൽ ദുഃഖം തോന്നുന്നത് അല്ലേ? ശത്രുവിന്റെ നാശത്തിൽ ഒരാൾ സന്തോഷിക്കുന്നു. നാശം ഇഷ്ടപ്പെടാത്ത ഇഷ്ടവിയോഗമാണെങ്കിൽ അത് ദുഃഖം തോന്നും. അപ്പോൾ നാശം എന്തിനു? ഈശ്വരൻ, ഈശ്വരനുണ്ടെങ്കിൽ നാശം സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇത് മൂന്നും ഈശ്വര സങ്കല്പമാണ്. സൃഷ്ടിയും സ്ഥിതിയും പോലെ തന്നെ നാശവും. സത്യസങ്കല്പനാണ്, നശിക്കേണ്ടതെല്ലാം നശിക്കേണ്ട സമയത്ത് നശിച്ചപ്പെട്ടു. ജീവന്റേത് പോലെയല്ല, ജീവന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഫലം ഉണ്ടാകുന്നില്ല. ഈശ്വരനെ സംബന്ധിച്ച് ഫലത്തിന് സങ്കല്പം മാത്രം മതി. അനുദേന മിഥ്യ ഫലത്വ ഹേതുന പ്രത്യൂഢത്വ സങ്കല്പസ്യ മിഥ്യാഫലത്വം. ജീവന്റെ സങ്കല്പമാണെങ്കിലും അനുദത്തം സങ്കല്പങ്ങളാണ്. മിഥ്യാഫലത്വ ഹേതുന പ്രത്യൂഢത്വ മിഥ്യാഫലം, ഇതിന് സത്യഫലം ഉണ്ടാകുന്നില്ല, അതാണ് അന്നർത്ഥം. അന്നത് സങ്കല്പങ്ങൾക്കതുണ്ടാകുന്നില്ല. ജീവൻ സങ്കല്പിക്കുന്നു, ഒന്നും നടക്കുന്നുണ്ട്. പലത് സങ്കല്പിക്കുന്നു, തന്റെ അനുകൂല പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ അന്യന്റെ അനുകൂല പ്രതികൂലങ്ങളോ ഒന്നും തന്റെ സങ്കല്പം കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് സങ്കല്പസ്യ മിഥ്യാഫലത്വം. പക്ഷേ അനുദയന ഹി പ്രത്യൂഢാഹ, അനുദത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത് പറയും, ഓരോ ജീവനും അനുദത്താൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയും. അനുദത്തിൽ പൊതിഞ്ഞതാണ് ജീവഭാവം എന്ന കാരണം തന്നെ അജ്ഞതയാണ്. അജ്ഞാനകാര്യമായ കരണങ്ങളാണ് അവനുള്ളത്. അതിൽപ്പെടുന്നതാണ് മനസ്സ്. അപ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ അതങ്ങനെ സത്യമാകും? ഇല്ല. അതുകൊണ്ട് ജീവന്റെ സങ്കല്പങ്ങൾ സത്യഫലത്തെ കൊടുക്കുന്നില്ല. ഈശ്വരൻ അങ്ങനെയല്ല. അങ്ങനെ ഈശ്വരനെ ഉപാസിക്കണം. സത്യസങ്കല്പനായി ആകാശാത്മാ ആകാശവാത്മാസ്വരൂപേശ ആകാശാത്മാ, ഇതെല്ലാം ജീവനിൽ നിന്നും വേറിട്ട് കാണിക്കുകയാണ്. ജീവൻ തന്നെ പരിച്ഛിന്നനായി അറിയുന്നു ഈ ശരീരം. ബോധം പരമാവധി ശരീരം വരെ നിൽക്കും. അതിനപ്പുറം ബോധത്തിന് വ്യാപ്തിയില്ല. പറയുന്നെന്താണ്? ആകാശീവാത്മാ ആ ഈശ്വരന്റെ സ്വരൂപം ആകാശത്തെ പോലെയാണ്. ഉപാസിക്കണമെങ്കിൽ, ധ്യാനിക്കണമെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും വിശിഷ്ടമായ കൽപ്പനകൾ വേണം എന്ന് ധ്യാനിക്കാൻ പറ്റും. പറഞ്ഞല്ലോ, ജീവൻ സഹജമായിരിക്കുന്ന കൽപ്പനകൾ അത് അനുദത്താൽ ആവരണം ചെയ്തിരിക്കുകയാണ്. ജീവന് തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള സങ്കല്പം പരിച്ഛന്നമാണ്, ശരീരത്തിൽ നിൽക്കും, അതിനപ്പുറം പോകത്തില്ല. തത്വത്തെ മനസ്സിലാക്കിയ പോകുന്നു. ജീവബോധ ശരീരത്തിൽ ഒതുങ്ങത്തേ ഉള്ളൂ. കാരണം ഇതാണ്, അനുദയന ഹി പ്രത്യുഗ്രാഹ, അനുദം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. തന്റെ സ്വരൂപം സച്ചിദാനന്ദമാണോ? നല്ല ധരിച്ച ഒരുവനും അവന്റെ സങ്കല്പത്തിൽ ഈ താൻ ഇത് തന്നെ ഈ ശരീരത്തോടുകൂടി ഉണ്ടല്ലോ. ഇതിനനുസരിച്ചിട്ടാണ് അവന്റെ എല്ലാ കൽപ്പനകളും ഭാവനകളും എല്ലാം. മറിച്ച് അവൻ ധ്യാനിക്കേണ്ടത് ഏത് ആകാശാത്മ ആകാശം പോലെയുള്ള സ്വരൂപം സർവവ്യാപകമായ അതിനെ ധ്യാനിക്കുന്നു. ഇത് ഉപാസന അങ്ങനെ ധ്യാനിക്കുന്നു. അല്ലാതെ പെട്ടെന്ന് ഈ ശരീരത്തിൽ ഇങ്ങനെ ദൃഢമായ മനസ്സിനെ മാറ്റി താൻ പരമാത്മാവാണ് എന്നൊരാൾക്ക് അനുഭവപ്പെടുത്താൻ കഴിയില്ല. ഈ ഉപാസന കൂടാതെ ആകാശം പോലെ സർവവ്യാപകമാണ്, പരിച്ഛിന്നമല്ല. എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ പറയുന്നു? സർവഗതത്വം സർവവ്യാപകമാണ്, ജീവനങ്ങളെ വരുന്നു, ഞാൻ പോകുന്നു, ഞാൻ വരുന്നു, ഈ വ്യവഹാരങ്ങളെല്ലാം ശരീര ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഇന്ന സ്ഥലത്ത് വന്നു, ഞാൻ ഇന്ന സ്ഥലത്തിരിക്കുന്നു. ഈ ബോധം പോകത്തില്ല. സർവഗതനാണെങ്കിൽ ഈ ബോധം വരത്തില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു, ശരീരമല്ലേ വന്നു, താനുണ്ടല്ലോ. പക്ഷെ സ്വാനുഭവത്തിൽ ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഈ കൽപ്പനകളല്ല. പരമാർത്ഥം എന്താണ്? സർവഗതം, സർവവ്യാപിയായിരിക്കുന്നു. അപ്പൊ എങ്ങനെ സഞ്ചരിക്കാൻ പറ്റും? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എങ്ങനെ പോകാൻ കഴിയും? പക്ഷെ പോകുന്നു എന്നാണ് അനുഭവം. അതാണ് ശരീരബോധത്തിൽ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാലും ശരീരബോധത്തിലാണ് എല്ലാ വ്യവഹാരവും നടക്കുന്നത്. ആ ശരീരബോധത്തെ ഇല്ലാതാക്കുന്നതിന് പറഞ്ഞ് സർവഗതൻ, സർവത്ര വ്യാപിച്ചിരിക്കുന്നു, അവിടെ പോക്ക് വരവില്ല. എന്തുകൊണ്ട്? അത് വ്യക്തമാകുന്നില്ല. സൂക്ഷ്മത്വം, അത് സൂക്ഷ്മമാണ് ആ തത്വം. സ്ഥൂലമായ ശരീരബുദ്ധിയിൽ ഉറച്ചിരിക്കുന്നു, അത് ശീലിച്ചുപോയി. അത് വിട്ടിട്ട് ഉപാസന കൂടാതെ ആ സൂക്ഷ്മതയിലെത്താൻ കഴിയില്ല. അതാണ് വൈദിക ഉപാസനക്ക് പ്രാധാന്യം. ഉപാസന കൂടിയെത്തി എന്ന് പറയുന്നതുകൊണ്ടാണ്. സൂക്ഷ്മത്വം, അരൂപാധിഹീനത്വം, ശരീരമാണെങ്കിലും ഒരുപാധികളോട് കൂടിയതാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളോട് കൂടിയതാണ് ഈ ശരീരം. പഞ്ചഭൂതാത്മകമാണ്. ഇതിൽ ബുദ്ധി കുറച്ചുപോയി. അതുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളും ഇതിനാശ്രയിച്ചിട്ടാണ്, ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. ഉപാസകനാണെങ്കിലോ ഒരു ഉപാധിഹീനമായ ആ തത്വത്തെയാണ് ധ്യാനിക്കുന്നത്. ആകാശതുല്യത ഈശ്വര, ഇതാണ് ആകാശതുല്യം എന്ന് പറഞ്ഞു ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരനെ ധ്യാനിക്കുന്നു. സർവകർമ്മ സർവം വിശ്വം തേന ഈശ്വരേണ ക്രിയതേ ഇത് ജഗത് സർവം കർമാസ്യ സർവകർമ്മ. ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതാണ് ഈശ്വരൻ. സർവപ്രപഞ്ചത്തെയും ജീവൻ സ്വയം പരിച്ഛിന്നനായി അനുഭവപ്പെടുന്നു. അസ്വതന്ത്രനായി അസമർത്ഥനായി സ്വയം അനുഭവപ്പെടുന്നു. അവിടെ പറയുന്നു എന്താണ്? സർവകർമാവായ ഈശ്വരനെ ധ്യാനിക്കുക. സഹി സർവസ്യ കർത്ത ഇത് ശ്രുതി എന്ന് പറയുന്നതാണ്. സർവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, സർവത്തിനൊരു സൃഷ്ടികർത്താവുണ്ട്. സർവകാമ സർവേ കാമ ദോഷരഹിത സീതി സർവകാമ. സർവകാമങ്ങളും അവിടെ വിശേഷിച്ച് പറയുന്നത് ദോഷരഹിതമായ കാമങ്ങളും. അതെന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ആ ജീവഭാവത്തെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവന്റെ കാമങ്ങൾ, ജീവകാമങ്ങൾ ദോഷങ്ങളുള്ളതാണ്. നല്ലതെന്ന് കരുതുന്ന കാമങ്ങൾക്ക് പോലും ദോഷഫലം ഉണ്ടാകും. പരിണാമത്തിൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് ദോഷം. അപ്പൊ സർവകാമങ്ങളും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും, കാമം അതെനിക്കുണ്ട്, എന്നെ പോലെയുള്ള കാമങ്ങളുള്ളവനാണ് ഈശ്വരൻ, പിന്നെന്താ ഞാനും ഈശ്വരൻ തമ്മിൽ വ്യത്യാസം? വ്യത്യാസം ഇതാണ്, സൃഷ്ടിസ്ഥിതി സംഹാരത്തിലുള്ള സങ്കല്പങ്ങൾ, അതാണ് ഈശ്വരന്റെ കാമം എന്ന് പറയുന്നത്. അത് ദോഷരഹിതമാണ്. ഈശ്വരനത് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നില്ല. ജീവന്റെ കാമങ്ങൾ അവന് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നു. അത് ജീവകാമന അല്ലാന്ന് കാണിക്കാൻ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു, ദോഷരഹിത ശരി സർവകാമ ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മീതി സ്മൃതേഹി ഇതി സ്മൃതേഹി. ഇതിനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭാഷ്യകാരം പറയുന്ന ഇതാണ്, ഇതി സ്മൃതേഹി എന്ന സ്മൃതി. ഗീത നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞു, ഇങ്ങനെ ഭാഷ്യകാരം പറയാറുണ്ട്, സ്മൃതേഹി ഇത് സ്മൃതിയാണ്, ശ്രുതിയല്ല എന്നർത്ഥം. നമ്മളവിടെ വിശദീകരിച്ച ധർമ്മ അവിരുദ്ധോ ഭൂതേഷു, ധർമ്മ അവിരുദ്ധമായി കിടന്ന കാമോസ്മി, ആ കാമം ഞാനാണോ എന്ന് പറഞ്ഞു. അതിൻ്റെ താല്പര്യം എന്താണ്? ഞാൻ കാമമെന്ന് പറഞ്ഞാൽ പറയുന്നു, നമ്മ കാമോസ്മീതി വചനാദിഹ ബഹുവ്രേഹിർ എന്ന സംഭവതി സർവകാമീതി സർവേ കാമ യസ്യ സ ഈശ്വര എന്ന് പറയും. ബഹുവ്രീയായി എല്ലാ കാമങ്ങളും ഉള്ളവൻ ഏതൊരുവനാണോ അവൻ, മറിച്ച് സർവകാമ എന്ന് തത്പുരുഷനെടുത്തു കഴിഞ്ഞാൽ അവൻ സർവകാമസ്വരൂപനാണ് എന്ന് പറയും. ഇവിടെ ഏതർത്ഥത്തെ സ്വീകരിക്കണം ഈ സന്ദർഭത്തിൽ? തത്പുരുഷൻ സ്വീകരിക്കാൻ പാടില്ല, ബഹുവ്രീയനെ സ്വീകരിക്കണം. കാമസ്യ കർത്തവ്യത്വ ശബ്ദാധിപ പാരാർത്ഥി പ്രസംഗാച്ച ദേവസ്യ. ഞാൻ കാമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമം കർത്തവ്യമാണ്, ജീവൻ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ പാരതന്ത്രി വരുന്നു അതിന്, ജീവൻ അധീനമാണ് കാമം, ആ കാമനാണ് ഈശ്വരൻ എന്ന് വരൂ. അതല്ല, മറിച്ച് സർവകാമങ്ങളുള്ള ഏതൊരുവനാണോ അവൻ സൃഷ്ടിസ്ഥിതി സങ്കല്പങ്ങൾക്ക് ഉടയവനായിരിക്കുന്നവൻ. തസ്മന്ത് യഥായ സർവകാമൈതി ബഹുവ്രീഹി തഥാ കാമോസ്മീതി സ്മൃത്യർത്ഥ ഉപാച്ച. അതുകൊണ്ട് സർവകാമ എന്നുള്ള ബഹുവ്രീഹി അർത്ഥം എല്ലാ കാമങ്ങൾക്കും അധീശനായിരിക്കുന്നവൻ, ഈ അർത്ഥത്തെ വേണം ഗീതയിലും മനസ്സിലാക്കാൻ. കാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം കാമം എന്നുള്ളതല്ല, കാരണം അതൊരു ഗുണമാണ്, ജീവൻ അധീനമായ കാര്യമാണ്. അത് മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് പാരാർത്ഥ്യം, കാമം ഫലത്തിന് വേണ്ടിയാണ്, പല ദോഷങ്ങളും വരും. അതുകൊണ്ട് അങ്ങനെ കാമം തന്നെ ഈശ്വരനെ നടക്കരുത്, മറിച്ച് കാമത്തിന് അധീശൻ അങ്ങനെ എടുക്കണം എന്നാണ്. സർവഗന്ധ സർവേ ഗന്ധ സുഖകല അസ്യ സ്വയം സർവഗന്ധ പുണ്യോഗന്ധ പ്രതിവിയാം ഇതി സ്മൃതേഹി. എല്ലാം ഗീതയുമായിട്ട് ബന്ധപ്പെടുത്തുക. സർവേഗന്ധ മുമ്പ് പറഞ്ഞതുപോലെ സുഖകരമായ ഗന്ധങ്ങൾ, അസ്യ സ്വയം സർവഗന്ധ തഥാ രസ അപി വിജ്ഞേയ സർവരസവും അവനാണ്. അങ്ങനെ പറയുമ്പോൾ ജീവന് പ്രതികൂലമായിരിക്കുന്നത്, ജീവന് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് അതിനേക്ക് സ്വീകരിക്കണോ വേണ്ട? എന്തുകൊണ്ട്? ഈശ്വരൻ സ്വയം ആനന്ദസ്വരൂപനാണ്. അപ്പൊ ഈശ്വരനീയമായ ഒന്നും തന്നെ ജീവന് പ്രതികൂലമല്ല. അപ്പൊ ജീവന് പ്രതികൂലമായി കാണുന്ന എന്തൊക്കെയോ അതൊന്നും ഇവിടെ ചേർക്കേണ്ട കാര്യമില്ല, അതൊക്കെ ജീവന്റെ തന്നെ സൃഷ്ടിയാണ്. ഈശ്വര ഭാവനയിൽ ജീവന് പ്രതികൂലമായിട്ടൊന്നും തന്നെ, ജീവന് പ്രതികൂലമായി അവന്റെ അനുഭവത്തിൽ പലതുകൊണ്ട് അത് അവന്റെ തന്നെ സൃഷ്ടിയാണ്, കൽപ്പനകളാണ്. അപുണ്യ ഗന്ധരസ ഗ്രഹണസ്യ പത്മസംബന്ധ നിമിത്തത്വ ശ്രവണ. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചത്. ജീവന് പ്രതികൂലമായി വരുന്ന എന്തായാലും എന്ത് വിഷയങ്ങളായാലും ഗന്ധമോ രസമോ എല്ലാം അതവന് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ദുഃഖത്തിന് കാരണം എന്താണ്? പാപം, അവന്റെ പാപം. അവന്റെ പാപം നിമിത്തമായി സംഭവിക്കുന്നതാണ് ദുഃഖത്തിന് കാരണമായി വരുന്ന വിഷയങ്ങൾ. അതൊന്ന് ഈശ്വരീതി അല്ല, ജീവഭാവങ്ങളാണ്. ഈശ്വരഭാവം വേറെ, ജീവഭാവം വേറെ. ജീവഭാവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സുഹൃത്തുക്കളെല്ലാം. അവന് പ്രത്യേകിച്ച് ഉപാസിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, അവൻ അതിനെ തന്നെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാറ്റി ഈശ്വരീയ ഭാവങ്ങളെ ഉപാസിക്കുക. അപ്പൊ ഇതിനേക്ക് ഒഴിവാക്കും. തസ്മാത്തേന ഉഭയം ജിഗ്രതി സുരഭിച ദുർഗന്ധിച പാത്മനാശേഷ വിദ്ധ. ഇവൻ പാപബദ്ധനാണ് ജീവൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉഭയം ജഗ്രഹതി സുരഭിച ദുർഗന്ധിച പറയുന്നു. അവൻ സുഗന്ധവും ദുർഗന്ധവും അനുഭവപ്പെടുന്നു, മധുരവും കയ്പും അനുഭവപ്പെടുന്നു, നല്ലതും ചീത്തയും അനുഭവപ്പെടുന്നു. അതെല്ലാം ജീവന്റെ പ്രത്യേകതകളാണ്. അത് പ്രതികൂലമായി ദുഃഖമായി അവൻ അനുഭവപ്പെടുന്നത് അവന്റെ പാപത്തിന്റെ ഫലമാണ്. ആത്യന്തികമായി അവന്റെ പാപം തന്നെയാണ് ആ ദുഃഖത്തിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഈശ്വരനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. എന്തുകൊണ്ട്? ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ്. അപ്പൊ ആ ഈശ്വരനെ ധ്യാനിക്കുന്നവന് ആനന്ദകരമായ പുണ്യകരമായ ഈശ്വരനെ ധ്യാനിക്കുന്നവർക്കുണ്ടല്ലോ ദുഃഖങ്ങൾ. അത് ശരിയാണ്, ഈശ്വരനെ ധ്യാനിക്കുന്നവർക്ക് ദുഃഖമുണ്ട്. അത് അവന്റെ പാപത്തിന്റെ ഫലമാണ് അവൻ ദുഃഖമായി അനുഭവിക്കുന്നത്, അല്ല അവന്റെ ധ്യാനത്തിന്റെ ഫലമല്ല. അങ്ങനെ ഞാൻ ഇത്രയൊക്കെ സാധനകൾ ചെയ്തു, പക്ഷെ എനിക്ക് ഫലം ദുഃഖമാണ്, ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. ദുഃഖം സാധനയുടെ ഫലമല്ല, അതവന്റെ പാപത്തിന്റെ ഫലം. എന്റെ സാധനകൾ ഫലത്തെ കൊടുക്കുന്നതിന് ഈ പാപം തന്നെ തടസ്സമായിരിക്കുന്നു. എന്നിട്ട് ആ പാപം തന്നെ അതിന്റെ ഫലത്തെ കൊടുക്കുന്നു, ആ ദുഃഖത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഈശ്വരനെ ധ്യാനിക്കേണ്ടത് ഈശ്വരീയമായ ഗുണങ്ങളോടുകൂടിയായിരിക്കണം, ജീവഗുണങ്ങളോടുകൂടിയായിരിക്കരുത്. എന്നുവെച്ചാൽ പാപസംസർഗം ഈശ്വരസ്യ, ഈശ്വരനില്ല പാപസംസർഗമില്ല. ജീവനതുണ്ട്, അതുകൊണ്ട് അവന് ദുഃഖമുണ്ട്. ആ ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് ആ പാപസംസർഗം, പാപബന്ധമില്ലാത്ത ഈശ്വരനെ ധ്യാനിക്കുന്നു. അപ്പോൾ ആ പാപത്തിന്റെ ശക്തിയെ കുറയ്ക്കുമ്പോൾ ഈശ്വരധ്യാനം ആ പാപബന്ധനത്തെ കുറയ്ക്കുമ്പോൾ അതിനെ കുറയ്ക്കുന്നതിന് സഹായിക്കും. അപ്പോൾ അവന് ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. ഈശ്വരീയ ഗുണങ്ങളെ ധ്യാനിക്കുന്നതിന്റെ ഫലം ആനന്ദം അവൻ അനുഭവിക്കാൻ കഴിയും. പക്ഷെ അതിന് ഉപാസന ഇവന്റെ പാപശക്തിയെ ശിഥിലമാക്കണം, അല്ലെങ്കിൽ ഇല്ലാതാക്കണം. അത് ഉപാസന കൊണ്ട് സാധിക്കണം. അത് കഴിയാതിരിക്കുന്നിടത്തോളം കാലം ഉപാസനയ്ക്ക് ശക്തിയില്ലാതെ വരുമ്പോൾ ഈശ്വരീയ ഗുണങ്ങളെ ഉപാസിച്ചാലും ശരി, പാപഫലത്തെ അവൻ അനുഭവിക്കേണ്ടി വരും, കഷ്ടപ്പാടുകൾ. എന്തുകൊണ്ട്? അവൻ ആ ജീവഭാവത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ, രാഗദ്വേഷങ്ങളെല്ലാം അവനിരിക്കുന്നു. ഈശ്വരനതില്ല. അവിദ്യാദി ദോഷസ് അനുപത്തെ, ജീവനിലുള്ള ദോഷങ്ങൾ ഈശ്വരനില്ല. ജീവനിലുള്ള ദോഷഫലമായി അവൻ ദ്വന്ദ്വങ്ങളെ അനുഭവിക്കുന്നു. ആ ദോഷങ്ങളില്ലാത്ത ഈശ്വര സ്വരൂപത്തെ അവൻ ധ്യാനിക്കുന്നു. അതിന്റെ ഫലമായി അവൻ ആനന്ദത്തെ അനുഭവിക്കുന്നു. സർവമിതം ജഗത് അഭ്യാപ്ത അവിടെ പറഞ്ഞു സർവം ഇതം അഭ്യാപ്തോ അവാക്യനാദര അഭ്യാപ്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അഭിവ്യാപ്ത അർത്ഥത്തെ വ്യാപ്തിയർത്ഥസ്യ കർത്തരി നിഷ്ഠ അഭ്യാപ്ത നിഷ്ഠാപ്രത്യവും കർത്തരി കർമ്മണി എല്ലാം നിഷ്ഠാപ്രത്യം വരും. ഇവിടെ കർത്തരിയാണ് കർത്തരർത്ഥത്തിൽ തത്തവതു നിഷ്ഠ തത്തവതു രണ്ട് പ്രത്യേകങ്ങളാണ് നിഷ്ഠ എന്ന് പറയും നിഷ്ഠാപ്രത്യവും വ്യാകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അത് ധാതു വ്യാപ്തി അർത്ഥമാണ്. അതിൽ കർത്തരി നിഷ്ഠാപ്രത്യം വന്നു കഴിഞ്ഞാൽ അഭി വി ഇത്രയും അതെന്നാണ് അഭിവ്യാപ്ത അഭ്യാപ്ത അഭി ആ അത് ഇത്രയും വരും അഭ്യാപ്ത എന്ന രൂപം വരുന്നു.